ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, വൈവ വൂസി, മംഗ്ലീഷ് മുതൽ മണ്ണെണ്ണ വരെ. എങ്ങനെയാണ് ഈ മംഗ്ലീഷ് ഉണ്ടായത്? ഷേക്സ്പിയർ എന്ന കുന്തംകുലുക്കി വരുത്തിയ വിനയുടെ പരിണിത ഫലമാണ് മംഗ്ലീഷ്. സത്യം, CAT കാറ്റ് എന്ന് പറയും, പക്ഷേ സി എന്ന അക്ഷരം കെ എന്ന് അല്ലല്ലോ. സെൻറ്റർ എന്നെഴുതിയാൽ അത് കെൻഡർ എന്ന് പറയുന്നുമില്ല. നൈഫ് എന്നെഴുതിയാൽ നൈഫ് എന്ന് പറയണം. ശരിക്കും അത് ക്നൈഫ് അല്ലേ? ഒന്നും പറയണ്ട. പക്ഷേ എഴുത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു സായിപ്പിനും പറ്റില്ല. ഇംഗ്ലീഷിൽ വർത്തമാനം പറയാൻ പറഞ്ഞാൽ നമ്മൾ ബബ്ബ എന്നും പറഞ്ഞ് മമ്മി മമ്മി റണ്ണിക്കോ, ഓലമെഡൽ ഇസ് കമ്മിങ്, അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ സഫർ എന്ന് വേണ്ട. ഇങ്ങനെ അങ്ങനെ പോയി പോയി നമ്മൾ പഠിച്ച് പാസ്സായിട്ട് കേരളത്തിന് പുറത്ത് എവിടെയെങ്ങാനും ചെല്ലുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇൻ്റർവ്യൂ, അവിടെ നമ്മളെക്കാൾ വിവരം, മാർക്കെന്ന് പറയാം, കുറവുള്ളവർ വാചകത്തിൽ പിടിച്ചു കയറും. കോളേജിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ പരിശീലന തട്ടകമാണ് നമ്മുടെ പ്രാക്ടിക്കൽസ് കഴിഞ്ഞുള്ള വൈവ ഓസി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും ഒരു മാരണമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എഡ്രിനാലിൻ കൂടിയിട്ട് വഴിയിൽ മാണ്ടുകിടക്കുന്ന നായ്ക്കുട്ടി പോലും നമ്മളെ കയറിക്കടിക്കും. അത്രയ്ക്ക് ഭയമാണ് പലർക്കും, പലരുടെയും പേടി സ്വപ്നമായ വൈവ ഓസി. ഇംഗ്ലീഷിൽ ഉത്തരം പറയണം. ഈ ഒരു കടമ്പ കൂടെ കടന്നാൽ ആശ്വാസം നിശ്വാസത്തോടെയാവും. വരുന്നവർ പലതരം, ഒരു കുന്തവും പഠിക്കാത്തവർ, എല്ലാം അരച്ച് കലക്കി പഠിച്ചു കുടിച്ചവർ, കാണാതെ പഠിച്ചത് അപ്പടിയേ പുറത്തോട്ട് തികട്ടുന്നവർ, യാതൊന്നിനെയും പറ്റി ഒരു വേവലാതിയുമില്ലാതെ ഏത് സൈസ് വന്നാലും നേരിടാൻ നെഞ്ചുറപ്പുള്ളവർ. മുതിർന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് ചെന്നിട്ട് ദക്ഷിണ വെച്ച് ശിഷ്യപ്പെട്ടിട്ട് എങ്ങനെ ഈ വൈവവോസി എന്ന പാലം കടക്കാമെന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ സാവധാനത്തിൽ കുറേ പൊടിക്കൈകളും കുറേ ലൊട്ടിലൊടുക്ക് വിദ്യകളും പഠിപ്പിച്ചു തരും. ഒരാളെ മാത്രമല്ല, എന്തിനേയും നേരിടാനുള്ള ചങ്കുറപ്പാണ് പ്രധാനം. ആത്മവിശ്വാസം, വെല്ലുവിളി സ്വീകരിക്കാനുള്ള മനോധൈര്യം, ഉത്സാഹം, ആരുടെയെങ്കിലും വൃത്തിയുള്ള മണക്കാത്ത മെനയുള്ള ഉടുപ്പ്, വെട്ടിത്തേച്ചും എനിക്ക് പ്രസന്നമായ മുഖഭാവം, ഇതുവരെ പറഞ്ഞതൊന്നും ചെയ്യാൻ നിനക്ക് പ്രശ്നമുണ്ടാവില്ല. ഇനിയിപ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായി ഓർത്തിരിക്കണം. രക്ഷപ്പെടണമെങ്കിൽ കഴിവതും വളരെ കുറച്ചേ സംസാരിക്കാവൂ. ആദ്യമേ ചാടിക്കേറി ഉത്തരം പറഞ്ഞ് ജാട കാണിക്കരുത്. തുടക്കത്തിൽ ഒന്നുകിൽ യെസ് സർ അല്ലെങ്കിൽ നോ സർ എന്നേ പറയാവൂ. ഇറങ്ങാൻ നേരത്ത് കൂട്ടത്തിൽ മുതിർന്ന വിദ്യാർത്ഥി പറഞ്ഞു, ഒരു കാര്യം നീ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ, ആൽബിൻ സാർ വരല്ലേ എന്ന്. നീ ജയിക്കും ഉറപ്പായും, പക്ഷേ നീ മുള്ളും ഒറ്റ ചോദ്യത്തിൽ തന്നെ. സകലമാന ദൈവങ്ങളെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും എല്ലാം മനസ്സിൽ ധ്യാനിച്ചു കൂട്ടി കുട്ടി സാറന്മാർ രണ്ട് സൈഡിലായി ഇരിക്കുന്ന നീണ്ട മേശയുടെ മുന്നിലെത്തി. ഒരു സാർ തലയുയർത്താതെ പറഞ്ഞു, സിറ്റ് ഡൗൺ. കുട്ടി ഇരുന്നു. സാർ കുട്ടിയോട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് പറയൂ. കുട്ടിയുടെ മനസ്സിലൊരു കടലിരമ്പി, ആകെ തലചുറ്റുന്ന പോലെ. ഇപ്പോൾ എന്തു പറയുമെന്നായി. സർ, യെസ് സർ. സാർ വീണ്ടും ചോദിച്ചു, ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് പറയൂ. സർ, നോ സർ. പ്രീ ഡിഗ്രി സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റിൻ്റെ അവസാനം പെൻഡുലം പതുക്കെ പതുക്കെ ആടുന്ന പോലെ സാർ തല രണ്ട് വശത്തോട്ട് മാറ്റി. കുട്ടി പയ്യെ ഞെട്ടി. കുട്ടിയുടെ വയറ്റിൽ തീ കാളി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സാറ്, തുറന്നിട്ട കമ്പിയില്ലാത്ത ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട് കൈ ചൂണ്ടി, എന്നിട്ട് ചോദിച്ചു, ആ കാണുന്നത് എന്താണെന്ന് പറയൂ. കുട്ടി സാറിൻ്റെ തൊട്ടു പുറകിൽ പോയി കൈയോടെ ചേർന്ന് നിന്ന് ദേഹം തട്ടാതെ എന്നിട്ട് പുറത്തോട്ട് നോക്കി. യെസ് സർ, അത് പ്രാവല്ലേ? സാർ ആകെ പരിഭ്രമിച്ചു. ഒരു നിമിഷം സാർ ഞെട്ടി. ഞാൻ കാണാത്ത എന്തെങ്കിലും അവിടെങ്ങാനും? ആരുടെ പ്രാവ്? എന്ത് പ്രാവ്? കുട്ടി അങ്ങോട്ട് നോക്കൂ. കുട്ടി അങ്ങോട്ട് നോക്കൂ. ആ കാണുന്ന മെൻസ് ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ പുറത്തിരിക്കുന്നത് എന്താണ്? അയ്യോ സാർ, അതാണോ? അത് പിന്നെ എനിക്കറിയത്തില്ലേ. യെസ് സർ, അത് ട്രാൻസ്ഫോമറിൻ്റെ മോട്ടറാണ് സർ. ഇത് ഞാൻ എത്ര കണ്ടേക്കുന്നു സർ. കടപ്പാക്കടയിൽ നിന്ന് കരിക്കോട് വരെ ബസ്സിലിരിക്കുമ്പം ഞാനിത് എത്ര തവണ എണ്ണിയിരിക്കുന്നു സർ. ആദ്യത്തെ ഒരു വർഷം ഞങ്ങളെല്ലാവരും മറ്റുള്ള ബ്രാഞ്ചിൻ്റെ വിഷയങ്ങൾ പഠിക്കണം. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എല്ലാം ഗുളിക പരുവത്തിൽ. അപ്പോഴാണ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ വാദ്യാന്മാർക്ക് ഈ ഒതുക്കാൻ മറ്റു ബ്രാഞ്ചിലെ പിള്ളേരെ കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായി യാതൊരു ബന്ധവുമില്ല. അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരെ കാണും. അവരാണെങ്കിലും ഒതുങ്ങി നടന്നോളും കോഴ്സ് തീരുന്നിടം വരെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെത്തി നടന്നൊരു ഇലക്ട്രിക്കൽ കുട്ടിയെ മെക്കാനിക്കലിലെ സാറന്മാർക്ക് കിട്ടിയത്. വൈവ ഓസി തുടങ്ങി. കുട്ടി തന്നോട് ഏറ്റവും സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ഒറ്റയൊരു ചോദ്യം. ഇത് പറഞ്ഞാൽ കുട്ടിക്ക് പോകാം എന്ന് പറഞ്ഞു. കുട്ടി ഗമയ്ക്ക് അങ്ങനെ ഇരുന്നു. എന്ത് ചോദ്യം, ഒരെണ്ണമല്ലേ? സാറ് ചോദിച്ചു, ഈ ടു സ്ട്രോക്ക് എഞ്ചിനും ഫോർ സ്ട്രോക്ക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത്രയുള്ളോ എന്ന മട്ടിൽ കുട്ടി ഉടനെ പറഞ്ഞു, സർ, ടു സ്ട്രോക്ക് എന്നാൽ രണ്ട് വീലുള്ള വണ്ടികളിലെ എഞ്ചിൻ, അതായത് സ്കൂട്ടർ, ലൂണ, ബുള്ളറ്റ് തുടങ്ങിയവയുടെ. ഫോർ സ്ട്രോക്ക് എന്നാൽ നാല് വീലുള്ള വണ്ടികളിലെ എഞ്ചിൻ, അതായത് ബസ്, ലോറി, കാർ, ടെമ്പോ. സാറേ, ഒന്നുകൂടെയുണ്ട്, ത്രീ സ്ട്രോക്ക്, നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ. സാർ ഷോക്ക് അടിച്ചിരുന്നു പോയി. എത്ര പറഞ്ഞു കൊടുത്താലും ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുന്നേ ഉത്തരം പറയുന്ന വിദ്വാൻമാരുണ്ട്. ഇപ്പോഴെങ്ങാനുമായിരുന്നേൽ ഈ ചാനലുകളിൽ ബസർ അമർത്തുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അതിന് പറ്റിയ പാർട്ടികൾ. സാറ് വളരെ സൗമ്യമായി ചോദിച്ചു, ഗവർണർ സ്റ്റീം എഞ്ചിനിൽ എവിടെയാണ് ഇരിക്കുന്നത്? തുടക്കവും ഒടുക്കവും മാത്രം മണ്ടയിൽ കയറിയ കുട്ടി ചാടിക്കേറി പറഞ്ഞു, സാർ തിരുവനന്തപുരത്താണ് സാർ. സിവിലുകാരോട് മെക്കാനിക്കലിലെ സാറന്മാർ സ്ഥിരമായി സ്റ്റൈലായിട്ടൊരു ചോദ്യം ചോദിക്കും, ഈ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് കേൾക്കുന്നതും മനസ്സിലോർക്കും, ഈ ചോദ്യത്തിൻ്റെ അകത്ത് വല്ല ട്വിസ്റ്റും ആയിരിക്കുമോ? സാറേ, കാശുള്ളവർ വണ്ടിയിൽ പെട്രോൾ അടിക്കും, കയ്യിൽ കാശില്ലാത്തവർ ഡീസൽ അടിക്കും. ഇനിയിപ്പോൾ അതിനും വകയില്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ കൊണ്ട് ഓടിക്കും സാറേ. സാറന്മാർ സലാം പറഞ്ഞ കുറേ നുറുങ്ങ് നിമിഷങ്ങൾ മാത്രം.